السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد، ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിൽ നിന്നും ഒരൽപ്പം പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാനും നിങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മയ്യിത്ത് പരിപാലനം എങ്ങനെയാണ് കൃത്യമായി നിർവഹിക്കുക, ദീനുൽ ഇസ്ലാമിൽ എന്താണ് അതിന്റെ വിധിവിലക്കുകൾ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതെല്ലാം പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സഹോദരങ്ങളെ, ദീനു പഠിക്കുവാൻ വേണ്ടി നമ്മൾ ഇത്തരം സദസ്സുകളിൽ ഒരുമിച്ച് കൂടുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരല്പം ഓർമ്മിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും, മൻ സലഹ തരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും അറിവ് അന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം, സ്വർഗത്തിലേക്കുള്ള വഴി അതിൽ എളുപ്പമാക്കി കൊടുക്കുമെന്ന്. കാരണം നമ്മളെല്ലാം തന്നെ സ്വർഗം ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ സ്വർഗം കേവലം ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം കിട്ടുന്ന ഒരു കാര്യമല്ല, അതിന് പണിയെടുക്കേണ്ടതുണ്ട്. അതിന് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏത്, ചെയ്യാൻ പറ്റാത്തത് ഏത് എന്നതെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതെല്ലാം വേർതിരിക്കാൻ നമുക്കൊരേ ഒരു വഴിയേ ഉള്ളൂ, ഈ ദീന് കൃത്യമായി പഠിക്കുക എന്നുള്ളതാണ്. അത് പാരമ്പര്യമായിട്ടോ നാട്ടുനടപ്പായിട്ടോ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമല്ല. മറ്റ് മതങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും ദീനുൽ ഇസ്ലാമിനെ വേറിട്ട് നിർത്തുന്ന ഒരു കാര്യവും അതാണ്. ഇത് കേവലം ഏതെങ്കിലും രൂപത്തിലുള്ള അന്ധമായിട്ടുള്ള വിശ്വാസങ്ങളല്ല, നാട്ടാചാരങ്ങളെ അതുപോലെ പിൻപറ്റലല്ല, മറിച്ച് ഏത് കാലഘട്ടത്തിലേക്കും ഏത് ദേശത്തിലുള്ളവർക്കും കൃത്യമായി ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, തറക്തു ഫീകും അംറൈനി, നിങ്ങൾക്ക് ഞാൻ രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചു പോകുകയാണ്. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമ, അവ രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ വഴി പിഴച്ചു പോകുകയില്ല. എന്നിട്ട് ആ രണ്ട് മാർഗങ്ങളെ കുറിച്ച് അവിടെ നിന്ന് അറിയിച്ചു തന്നു, കിതാബ് അല്ലാഹ് വസുന്നതി, അത് അല്ലാഹുവിന്റെ കിതാബാണ്, ഖുർആന. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅകളാണ്, ഖുർആനിന് വിശദീകരണമായി വന്നിട്ടുള്ള ഹദീസുകളാണ്. ഇത് രണ്ടും മുറുകെ പിടിച്ചുകൊണ്ടാണ് ഒരു മുസ്ലിം വഴി പിഴക്കാതെ മുന്നോട്ടേക്ക് പോകേണ്ടത്. അതല്ലാതെ ഇത് രണ്ടും ഉപേക്ഷിച്ചുകൊണ്ട്, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. എന്റെ കാക്ക കാരണവന്മാർ ചെയ്തതുപോലെ ഞാൻ ചെയ്താൽ രക്ഷപ്പെടാം, അല്ലെങ്കിൽ എന്റെ നാട്ടുകാർ ചെയ്യുന്നത് പോലെ ചെയ്താൽ രക്ഷപ്പെടാം എന്നത് ഒരിക്കലും നമുക്ക് സാധ്യമാകുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ ഇൽമു പഠിക്കുക എന്നുള്ളത് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി തരുന്ന ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പഠിക്കുന്ന കാര്യത്തിന് വലിയ ഫദ്ല് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ അള്ളാഹുവിനെ ഓർമ്മിക്കുന്നതിന് വേണ്ടി, അവന്റെ ദീന് പഠിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുള്ള മജ്ലിസിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മലായിക്കത്തുകൾ അവർ ഒരുമിച്ച് കൂടുകയും അവർ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിനോട് ഈ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു മഗ്ഫിർ ലഹു, അള്ളാഹുവെ ഇവർക്ക് പൊറുത്തു കൊടുക്കണമേ, അള്ളാഹുവെ ഇവർക്ക് കാരുണ്യം വർഷിപ്പിക്കണമേ എന്ന് ദുആ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമായി നമ്മൾ ഈ ഇരിക്കുന്നത് അത് കേവലം എന്തോ ഒരു പ്രസംഗം കേൾക്കുന്നത് പോലെയല്ല, മറിച്ച് ഇത് അള്ളാഹുവിൽ നിന്നും എനിക്ക് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്ന 45 അല്ലെങ്കിൽ 50 അല്ലെങ്കിൽ ഒരു മണിക്കൂറോ ഇരിക്കുന്നത് ഇത് പൂർണ്ണമായും അള്ളാഹുവിനുള്ള ഒരു ഇബാദത്താണ് എന്നുള്ള ചിന്ത നമുക്കുണ്ടായാൽ അൽഹംദുലില്ലാ, അതുകൊണ്ട് നമുക്ക് വലിയ നേട്ടങ്ങളാണ് ലഭിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഫലബുൽ ഇൽമി ഫരീദതുൻ അലാ കുല്ലി മുസ്ലിം, ഇൽമ് പഠിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിനും നിർബന്ധമായ കാര്യമാണ്. പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചത് ഒരു വ്യക്തിക്ക് എന്തെല്ലാം കാര്യങ്ങളാണോ ദീനിൽ നിർബന്ധമായിട്ടുള്ളത് അത് പഠിക്കുക എന്നുള്ളത് അവന് നിർബന്ധമാണ്. നിസ്കാരത്തെക്കുറിച്ച് അറിവ് കിട്ടുക എന്നുള്ളത്, അറിവ് പഠിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. കാരണം നിസ്കാരം അവർ നിർബന്ധമാണ്. സാമ്പത്തികമായി കഴിവുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സക്കാത്തിന്റെ വിധിവിലക്കുകൾ പഠിക്കുക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ഒരു പാവപ്പെട്ടവന്റെ മേൽ അത് ചിലപ്പോൾ നിർബന്ധമാകുകയില്ല. സാമ്പത്തികമായി കഴിവുള്ള, ആരോഗ്യവും കൂടി അതിനോടൊപ്പമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന്റെ അഹ്കാമുകൾ പഠിക്കുക എന്നുള്ളത് അവന് നിർബന്ധമാണ്. കാരണം ഹജ്ജ് അവന് നിർബന്ധമായിട്ടുണ്ട്. അതുപോലെ ദീനിൽ എന്തെല്ലാം കാര്യമാണോ അവന് നിർബന്ധമായിട്ടുള്ളത് അതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. എന്റെ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. എന്താണ് മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതിന്റെ വിധി എന്താണ്? അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഫർളു കിഫായ എന്നുള്ളതാണ്. ഫർളായ കാര്യം, നിർബന്ധമായ കാര്യം, അത് രണ്ടു വിധത്തിലുണ്ട്. ഒന്ന് ഫർളു ഐന, ഓരോ വ്യക്തിക്കും നിർബന്ധമായ കാര്യമാണ്. നിസ്കാരവും നോമ്പും ഒക്കെ പോലെ അത് വീട്ടിൽ ഒരാൾ നിർവഹിച്ചത് കൊണ്ട് കാര്യമില്ല, നാട്ടിൽ കുറച്ചാളുകൾ നിർവഹിച്ചത് കൊണ്ട് കാര്യമില്ല, ഓരോ വ്യക്തിയും അത് ചെയ്യണം. എന്നാൽ ഈ മയ്യത്ത് പരിപാലനം എന്ന് പറയുന്നത് ഫർളു കിഫായ, നാട്ടിൽ അത് നിർവഹിക്കാൻ ഒരു സംഘം ഉണ്ടായാൽ അവർ അത് നിർവഹിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ ആ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടും. ഉദാഹരണത്തിന്, നാട്ടിലൊരു വ്യക്തി മരണപ്പെട്ടു, ആ മരണപ്പെട്ട് മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ ഒരു വിഭാഗം ആളുകൾ അതിനുണ്ട് എങ്കിൽ, ചുരുങ്ങിയത് ഒന്നോ രണ്ടോ പേര് അതിനുണ്ട് എങ്കിൽ, ആ മഹല്ലിലുള്ള ആളുകൾ ആ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടും. എന്നാൽ ഒരു നാട്ടിൽ ആർക്കും ഇതിനെക്കുറിച്ച് അറിവില്ല, ഒരാൾക്കും ഇതെങ്ങനെയാണ് നേരാൻ വേണം ചെയ്യേണ്ടതെന്ന് അറിവില്ല, എന്നിട്ട് അവർ വീഴ്ച വരുത്തുകയും ചെയ്താൽ മുഴുവൻ ആളുകളും അതിൽ കുറ്റക്കാരാകും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ഇത് വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ഇൽമാണ്. മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ഇൽമാണ്. മുഅ്മിനിന് അവന്റെ ജീവിതത്തിലും അവന്റെ മരണശേഷവും അവന് ആദരവുണ്ട്. ദീനുൽ ഇസ്ലാം, അവൻ മരണപ്പെട്ട് കഴിഞ്ഞാലും അവൻ എങ്ങനെയെങ്കിലും രൂപത്തിൽ അവന്റെ കർമ്മങ്ങൾ അങ്ങ് തീർക്കുക എന്നുള്ളതല്ല, അതിന് കൃത്യമായ മാർഗങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ മയ്യത്തിനെ ആദരിച്ചുകൊണ്ട് എന്തെല്ലാമാണ് ആദ്യം ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിനെ കുളിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് അതിന് കഫം പുടവ ധരിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് അതിനെ മറമാടേണ്ടത്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും അത് കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അള്ളാ, ഇന്ന് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിനുശേഷം മറമാടുന്നത് വരെ, അല്ല അതിനും അപ്പുറത്തേക്ക് അതിന് നമ്മൾ ചെയ്യേണ്ടതായ വിധിവിലക്കുകളെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ്. യഥാർത്ഥത്തിൽ ഇതിന്റെ പൂർണ്ണ രൂപം, അല്ലെങ്കിൽ കൂടുതൽ ഗ്രഹിക്കാൻ അതിനേറ്റവും സഹായകമാകുന്നത് ഒരു മയ്യത്തിനെ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ഒരു മയ്യത്ത് പോലെ കിടത്തിയിട്ട് അത് കൃത്യമായി കാണിച്ചു തരികയാണെങ്കിൽ അത് കൂടുതൽ ഗ്രഹിക്കാൻ സാധിക്കും. പക്ഷെ നമുക്കറിയാം നമ്മുടെ സമയം വളരെ കുറവാണ്. മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിലുള്ള രണ്ട് ദിവസം മാത്രമാണ് നമുക്കിപ്പോൾ അതിന് സമയം കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ വിശദീകരിച്ചു തരാം ഇൻഷാ അള്ളാ. അവസാനം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ട് എങ്കിൽ, ഇതുമായി ബന്ധപ്പെട്ടിത് നടത്തുവാൻ മുന്നോട്ട് വന്ന ആളുകൾക്ക് എഴുതി കൊടുക്കുകയാണ് എങ്കിൽ, ഇന്നത്തെ സംശയം നാളെയും, ഇനി നാളത്തെ സംശയം, അത് മുഖേന കൃത്യമായി നിങ്ങൾക്ക് ഇൻഷാ അള്ളാ അത് വിശദീകരിച്ച് അത് നിങ്ങൾക്ക് ആ ഡൗട്ടുകൾ തീർത്തു തരാം എന്ന് വിചാരിക്കുകയാണ്. അള്ളാഹു ആലം. സഹോദരങ്ങളെ, ഒന്നാമതായി മരണപ്പെട്ട വ്യക്തിയുമായി നമുക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾ, ആദ്യമായി ഒരു വ്യക്തി മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ അവനോട് നമുക്ക് ചില അഹ്കാമുകളുണ്ട്, ചില വിധിവിലക്കുകളുണ്ട്. ഒരു വ്യക്തി മരണാസന്നനമായി കിടക്കുന്ന സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ അവിടെ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. എന്താണത്? ഒരു വ്യക്തി മരണാസന്നനാണ് എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് നമ്മൾ പോകുക. കാരണം ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം രോഗിയായി കിടക്കുന്ന ആളുകളെ സന്ദർശിക്കുക, ഇയാദത്തുൽ മരീം, രോഗിയെ സന്ദർശിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതയിൽ എണ്ണിയിട്ടുള്ള കാര്യമാണ്. ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ മേൽ ആറ് ബാധ്യതകളുണ്ട് എന്നതിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഇയാദത്തുൽ മരീം, അവൻ രോഗിയായാൽ അവൻ സന്ദർശിക്കുക എന്നുള്ളത്. അപ്പൊ മരണാസന്നതയിൽ രോഗിയായി കിടക്കുന്ന സമയത്ത് നമ്മുടെ അടുപ്പക്കാരാണെങ്കിൽ, കുടുംബക്കാരാണെങ്കിൽ, നാട്ടുകാരാണെങ്കിൽ നമ്മൾ സന്ദർശിക്കേണ്ടതുണ്ട്. ആ സന്ദർശിച്ചുകൊണ്ട് അവർക്ക് അള്ളാഹുവിനെ കുറിച്ചും ദീനിനെ കുറിച്ചും ഒക്കെ നന്നായി, അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഈ പരീക്ഷണങ്ങൾ സഹോദര, ഇത് നിനക്ക് വെറുതെ അള്ളാഹു തആല നിന്നെ വിഷമിപ്പിക്കാൻ നൽകിയിട്ടുള്ളതല്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് അന്ന് വന്നുഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളിലും അവന് ഖൈറുണ്ട്. അതവന് പ്രയാസങ്ങളാകട്ടെ, എത്ര കാലം അവൻ രോഗിയായി കിടക്കുന്നു, അത്രയും കാലം അവന് പാപമോചനം അള്ളാഹു തആല നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അവന് പാപമോചനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം ഹദീസുകളിൽ കാണാൻ സാധിക്കും ഒരു വ്യക്തി അവന്റെ അമലുകൾ കൊണ്ട് അവൻ സ്വർഗത്തിൽ ഉന്നത സ്ഥാനങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയില്ല. അപ്പൊ അത്തരക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഒരുപാട് പരീക്ഷണങ്ങൾ നൽകും, രോഗങ്ങൾ നൽകും. അങ്ങനെ ആ രോഗങ്ങളിൽ അവൻ ക്ഷമിക്കുകയും അള്ളാഹു തആല അവന്റെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുകയും സ്വർഗത്തിൽ ഉന്നത സ്ഥാനങ്ങൾ അവൻ നൽകുകയും ചെയ്യും. യഥാർത്ഥത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള പണി പോലും അവൻ എടുക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ നല്ല ഹൃദയമുള്ള വ്യക്തി അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷണങ്ങൾ നൽകിയിട്ടാണ് അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ നൽകുകയും ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം രോഗിയായി കിടക്കുക, മരണാസന്നമായി ധാരാളം മാസങ്ങളോ ദിവസങ്ങളോ കിടക്കുക എന്നുള്ളത് ഒരിക്കലും അവൻ പ്രയാസം വിചാരിക്കേണ്ടതില്ല. മറിച്ച് അള്ളാഹു തആലയുടെ അടുക്കലേക്ക് പോകുന്നതിന് മുമ്പ് അവന്റെ പാപങ്ങളെല്ലാം കഴുകിക്കളയാൻ, അതുപോലെ അവൻ ആത്മാർത്ഥമായി തൗബ ചെയ്യാൻ, ജീവിതകാലത്ത്, ചെറുപ്പകാലത്ത്, യുവത്വകാലത്ത് അവൻ ചെയ്തു പോയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ളതും അതല്ലാത്തതുമായ കാര്യങ്ങളിൽ നിന്നെല്ലാം അള്ളാഹുവിനോട് തൗബ ചെയ്യാനുള്ള ഒരു അവസരമാണ്. അങ്ങനെയാണ് അവൻ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സന്ദർശിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് അറിവില്ലാത്ത ആളുകളാണ് അവിടെ കിടക്കുന്നത് എങ്കിൽ അവർക്കിത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. നീ ക്ഷമിക്കണം, അള്ളാഹു തആല നിനക്ക് വലിയ റാഹത്ത്, വലിയ ഖൈറാണ് ഇതിലൂടെ നൽകുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുണ്ടായി അതിൽ ക്ഷമിച്ചു കഴിഞ്ഞാൽ അതിനവന് വലിയ ഖൈറുകളുണ്ട്, എന്നാൽ ഇന്ന നേട്ടങ്ങൾ അതുണ്ട്, അത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഇനി നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, പല ആളുകളും വീഴ്ച വരുത്തുന്ന കാര്യമാണ്. കാരണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബോധം മറയുന്നത് വരെ നിസ്കരിക്കുക എന്നുള്ള നിർബന്ധമായ കാര്യമാണ്. മറ്റൊരു ഇബാദത്തിനും ഇല്ലാത്ത നിർബന്ധം അത് നിസ്കാരത്തിനുണ്ട്, അതൊരിക്കലും നമുക്ക് ഒഴിവാകുന്നില്ല. ഒരു കുട്ടി അവൻ പ്രായപൂർത്തി എത്തിയത് മുതൽ അവൻ പിന്നീട് അവസാനം മരണപ്പെടുന്നത് വരെ അവന്റെ ബോധം നിലനിൽക്കുന്നുണ്ടോ അത് നിസ്കരിക്കേണ്ടതുണ്ട്. പല ആളുകളും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ രൂപത്തിൽ അവസാനമായി കിടക്കുന്ന സമയത്ത് പിന്നീട് നിസ്കാരം ഉണ്ടാവുകയില്ല. എത്ര വലിയ ഖേദകരമായ കാര്യമാണ്. കാരണം ജീവിതകാലം അത്രയും നിസ്കരിച്ചിട്ട് അവസാനം അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങാൻ പോകുന്ന സമയത്ത് ആ നിസ്കാരമാണ് ഒഴിവാക്കേണ്ടി വരിക എന്നുള്ളത് അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അത് പറഞ്ഞു കൊടുക്കണം. പല ആളുകൾക്കും അതിൽ വലിയ അബദ്ധങ്ങളുണ്ട്. ഇങ്ങനെയൊന്നും നിസ്കരിച്ചാൽ ശരിയാവില്ല, എനിക്കിപ്പോൾ ഒതുകൊടുക്കാൻ സാധിക്കുകയില്ലല്ലോ, എന്റെ മൂത്രക്കോയിൽ ഇട്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ആ രൂപത്തിലെ മലമൂത്ര വിസർജ്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ് നിസ്കരിക്കുക, ഇതെല്ലാം മാറിയിട്ട് പിന്നീട് നിസ്കരിക്കാമെന്നൊക്കെ ധരിക്കുന്ന ആളുകളുണ്ട്. അത് ശരിയല്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നത് അത്ര ചെയ്യുക. ഫത്തഖുല്ലാഹു മസ്തതഅത്തും, നിങ്ങൾ അള്ളാഹുവിന് സാധിക്കുന്ന അത്ര സൂക്ഷിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക? വുളു എടുക്കാൻ പറ്റുമോ, ആർക്കെങ്കിലും വുളു എടുപ്പിക്കാൻ പറ്റുമോ, അങ്ങനെ ചെയ്യുക. അല്ല, അതിന് വുളു എടുക്കാൻ പറ്റില്ല, വെള്ളം തട്ടിക്കാൻ പറ്റില്ല, തയമ്മും ചെയ്യാൻ പറഞ്ഞു കൊടുക്കണം, തയമ്മും ചെയ്തു കൊടുക്കണം, അങ്ങനെ ചെയ്യണം. ഇനി നജസുകളുണ്ടോ, വൃത്തിയാക്കാൻ പറ്റുമോ നിസ്കാര സമയത്ത്, ആ വൃത്തിയാക്കണം. അല്ല, കോയലുകളിട്ട് അങ്ങനെ മൂത്രം തുടരെ പോകുന്നവനാണോ, അവനളവുണ്ട്, അവനെ സംബന്ധിച്ചിടത്തോളം അവനളവുണ്ട്, അത് യാതൊരു കുഴപ്പവുമില്ല. ഖിബലയിലേക്ക് നേരെ തിരിയാൻ പറ്റുന്നില്ലേ, ഉള്ളെടുത്ത് വെച്ച് നിസ്കരിച്ചാൽ മതി. ഇരിക്കാൻ പറ്റുന്നില്ലേ, കിടന്നിട്ട് മതി. നിൽക്കാൻ പറ്റുന്നില്ലേ, ഇരുന്നിട്ട് മതി. എല്ലാ അളവുകളും ഉണ്ട്. അള്ളാഹു തആലയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി നിസ്കാരത്തിലെ പ്രാർത്ഥനകൾ, ദിക്റുകൾ നാവുകൊണ്ട് ഉരുവിട്ടുകൊണ്ട് ആ കിടക്കുന്ന രൂപത്തിൽ തന്നെ അവൻ നിർവഹിച്ചാൽ അത് മതി. അള്ളാഹു തആല അവന് പൂർണ്ണമായ പ്രതിഫലം നൽകും. ജീവിതകാലത്ത് മസ്ജിദിൽ വെച്ച് നിസ്കരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഓരോ വക്തിനും മസ്ജിദിൽ വെച്ച് നിസ്കരിക്കുന്നതിന്റെ 27 ഇരട്ടി പ്രതിഫലം തന്നെ ഈ ഹോസ്പിറ്റലിൽ കിടക്കയിൽ കിടക്കുന്ന ഈ വ്യക്തിക്ക് കിട്ടും, അല്ലെങ്കിൽ വീട്ടിൽ കിടക്കയിൽ കിടക്കുന്ന ഈ വ്യക്തിക്ക് കിട്ടും, ആണിനും പെണ്ണിനും അത് കിട്ടും. ഇത് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കേണ്ടതുണ്ട്. അതല്ലാതെ ഇതെല്ലാം കഴിഞ്ഞിട്ട് കലാവ് കിട്ടുക, ദീനുൽ ഇസ്ലാമിലില്ല സഹോദരങ്ങളെ, അങ്ങനെ കലാവ് കിട്ടുന്ന പരിപാടിയില്ല. ഓരോ വക്തും അതാത് വക്തിൽ നിർവഹിക്കുക. ഇനി പ്രയാസമുള്ള ആളുകൾക്ക് ജംഅ് ചെയ്തുകൊണ്ട് ളുഹറിന്റെയും അസറും ഒരുമിച്ച് അപ്പം നിസ്കരിച്ചാൽ മതി. മഗ്രിബും ഇഷായും ഒരുമിച്ച് നിസ്കരിച്ചാൽ മതി. ജംഅ് ചെയ്യുക. ഫജ്ർ മാത്രമാണ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ നിസ്കരിക്കേണ്ടത്. അങ്ങനെ ആ രൂപത്തിൽ സാധ്യമാകുന്ന അളവുകൾ എടുത്തുകൊണ്ട് നിസ്കാരം പോലെയുള്ള ഇബാദത്തുകൾ കൃത്യമാക്കുക. അതുപോലെ സക്കാത്ത് പോലെയുള്ള കാര്യങ്ങൾ അത് കൃത്യമായി കൊടുത്തുവിട്ടാൽ, സാമ്പത്തികമായി കഴിവുള്ളവരാണെങ്കിൽ എന്റെ സക്കാത്ത് കൊടുക്കാനായിട്ടുണ്ട്, നീ കൊടുക്കണം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ വസീയത്തുകൾ ഉണ്ട് എങ്കിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് തന്നെ കൃത്യമായി എഴുതുക. ആ രൂപത്തിലുള്ള കാര്യങ്ങൾ മരണാസന്നതയിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും, അവർക്ക് ഏറെ ആശ്വാസം ലഭിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ഹദീസ് കാണാൻ സാധിക്കും, ലഖിനു മൗതാക്കും സൂറത്ത് യാസീൻ, നിങ്ങൾ മരണാസന്നമായി കിടക്കുന്ന വ്യക്തിക്ക് സൂറത്തു യാസീൻ പാരായണം ചെയ്തു കൊടുക്കുക എന്നുള്ളത്. ആ ഹദീസ് ദുർബലമായ ഹദീസാണ്. യഥാർത്ഥത്തിൽ മരിച്ച വീട്ടിൽ യാസീൻ ഓതാനുള്ള തെളിവല്ല. ലഖിനു മൗതാക്കും എന്ന് പറഞ്ഞാൽ മരണാസന്നമായി കിടക്കുന്ന വ്യക്തിക്ക് നിന്നാണ്. അപ്പൊ അവിടെ യാസീൻ ഓതുക എന്നുള്ള സൂറത്ത്, അത് ആ ഹദീസ് ദുർബലമാണ്. പക്ഷെ പണ്ഡിതന്മാർ പറഞ്ഞത്, ഏതെങ്കിലുമൊക്കെ സൂറത്ത് ഖുർആനിൽ നിന്നുള്ള സ്വർഗത്തിനെ കുറിച്ച് അറിയിക്കുന്ന കാര്യങ്ങൾ, അള്ളാഹുവിന്റെ പാപമോചനത്തെ കുറിച്ച് അറിയിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ ഖുർആനിൽ നിന്നുള്ള വചനങ്ങൾ അതിന്റെ അർത്ഥത്തോടു കൂടിയൊക്കെ അവനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് നല്ല കാര്യമാണ്. അങ്ങനെ ഖുർആൻ പാരായണം കേൾക്കുക എന്നുള്ള അവന്റെ മനസ്സിന് സമാധാനം കിട്ടുന്ന കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, അലാ ബിദിക്കിരില്ലാ തത്മഇന്നുൽ ഖുലൂബ്, അതെ, അള്ളാഹുവിന്റെ ദിക്റോട് കൂടിയാണ് ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നത്. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ദിക്ർ അത് ഖുർആനാണ്. ആ ഖുർആൻ അത് പാരായണം ചെയ്തു കൊടുക്കുക, അത് കേൾപ്പിച്ചു കൊടുക്കുക, അതിന്റെ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെ ചെയ്യുക.
ഇനി സഹോദരങ്ങളെ, മരണസാന്നിധ്യയിൽ അവസാനമായി കിടക്കുന്ന സമയത്താണ് എങ്കിൽ അവർക്ക് പിന്നീട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖിലു മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളിൽ നിന്നും മരണപ്പെടാൻ അങ്ങനെ കിടക്കുന്ന ആളുകൾ, മരണാസന്നതയിൽ കിടക്കുന്ന വ്യക്തികൾക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അവർക്ക് പറഞ്ഞു കൊടുക്കുക ലാ ഇലാഹ ഇല്ലല്ലാഹ് രണ്ട് രൂപത്തിലാകാം. ഒന്നുകിൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, ആ രൂപത്തിൽ പറയാം. അതല്ല എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹാണ് അവസാനമായി ഒരാൾ പറയുന്നതെങ്കിൽ അവന് സ്വർഗത്തിൽ വലിയ സ്ഥാനമുണ്ട് പോലെയുള്ള കാര്യങ്ങൾ അതൊരു വാർത്തയെ അറിയിച്ചു കൊടുക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ കാന ആഖിറു കലാമിഹി ഫിദ്ദുനിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല അൽജന്ന, ആരുടെ അവസാന വാക്കാണോ ദുനിയാവിൽ അവന്റെ അവസാന വാക്കാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിട്ടുള്ളത്, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നുള്ളതാണ്. നിസ്സാരമായ കാര്യമല്ല, പക്ഷെ അതെല്ലാവർക്കും അതിന്റെ തൗഫീഖ് ലഭിക്കണമെന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ജീവിച്ച, തൗഹീദിന് വേണ്ടി ജീവിച്ച, അല്ലാഹു തആലയോട് മാത്രം പ്രാർത്ഥിച്ച, സഹായം തേടിയ, അതിനുവേണ്ടി ജീവിതം മാറ്റിവെച്ച ആളുകൾക്ക് അല്ലാഹു നൽകുന്ന ഒരു തൗഫീഖാണ് ആ മരണസമയത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കാൻ. അതുകൊണ്ട് ആ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. പണ്ഡിതന്മാർ പറയുന്നു, നീ ആവർത്തിച്ച് ആവർത്തിച്ച് അവന് പ്രയാസപ്പെടുത്തേണ്ടതില്ല. ഒരു തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി, പിന്നീട് മറ്റ് സംസാരങ്ങളൊന്നും സംസാരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം അതിന്റെ ഇടയിൽ മറ്റു വല്ല സംസാരത്തിലും ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുക. ചില സമയത്ത് ചില പ്രായമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ ദേഷ്യം വരാനൊക്കെ സാധ്യതയുണ്ട്. കാരണം ഒരുപാട് മാനസികമായും ശാരീരികമായും പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അവർക്ക് അതിനോട് എതിര് പറയുന്ന രൂപത്തിലാകുന്ന രൂപത്തിൽ നമ്മൾ അവരോടൊന്നും പറയാൻ പാടില്ല. അവരോട് ആ രൂപത്തിൽ ആവർത്തിച്ച് പറയാനേ പാടില്ല. കാരണം അവരെ അതിനെതിരായിട്ടോ മറ്റോ എന്താണ് അവസാനമായി പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അത് ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് വളരെ മൃദുലമായി അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അവർക്കൊരു പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ, അവർക്കൊരു മാനസികമായി ഒരു പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ നമ്മൾ അത് പറയാൻ പാടില്ല. ആ രൂപത്തിൽ നമ്മൾ നല്ല ഹെക്മത്തോടുകൂടി അവരോട് ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നതാണ്. വേറെ ചില പണ്ഡിതന്മാർ അതോടൊപ്പം പറഞ്ഞതായി കാണാൻ സാധിക്കും, അവരെ ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു കിടത്തണം എന്നൊക്കെ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതൊരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. അങ്ങനെ കിടക്കുകയാണ് എങ്കിൽ നല്ലത്. ഇനി ഖിബ്ലക്ക് നേരെ തിരിഞ്ഞിട്ടില്ല എങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒരു പ്രയാസമുള്ള ഒരു കാര്യമല്ല. ഒരാൾ ഖിബ്ലക്ക് നേരെ തിരിയുക എന്നുള്ളത് നല്ലൊരു കാര്യമാണെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിന് സാധിച്ചിട്ടില്ലെങ്കിലും അത് വലിയ ഒരു പ്രയാസമുള്ള കാര്യമല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മരണാസന്നതയിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തെ ഘട്ടം സഹോദരങ്ങളെ, മരണപ്പെടുക എന്നുള്ള കാര്യമാണ്. മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് എന്തു ചെയ്യണം? നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും വാർത്ത കിട്ടി, ഇന്നയാൾ മരണപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾ അവിടെ സന്നിധിയിലുണ്ട്, അത് ഹോസ്പിറ്റലിലാകട്ടെ വീട്ടിലാകട്ടെ, മരണപ്പെട്ടു എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആദ്യം ചെയ്യേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഒന്നാമതായി നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് മരണപ്പെട്ടു എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം. മരണപ്പെട്ടു എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം. പണ്ട് കാലത്തൊക്കെ അറിയുന്ന ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു, കൈപിടിച്ച് നോക്കിയിട്ടും മറ്റും ഒക്കെ ഇന്നും ഉണ്ട്. എന്നാൽ അതിന് സാധിക്കുന്നില്ല, നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ രോഗത്തിലോ ബോധക്ഷയത്തിലോ ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുള്ളതാണ്. അങ്ങനെ പെട്ടെന്ന് മരണപ്പെട്ടോ, അതല്ല നേരത്തെ ഉള്ള ആ ഒരു ബോധം അബോധാവസ്ഥയിലാണോ എന്നൊക്കെ നമുക്ക് വല്ല അത് മനസ്സിലാകാത്ത കാര്യമുണ്ട് എങ്കിൽ ഒരു ഡോക്ടറുടെ സഹായം തേടാം. ആ മരണപ്പെട്ടു എന്നുള്ള കാര്യം ഉറപ്പുവരുത്താം. ഹോസ്പിറ്റലിലാണെങ്കിൽ നിങ്ങൾക്കറിയാം അത് കൃത്യമായി ഒരു ഡോക്ടർ വന്നത് എഴുതി നൽകും. അപ്പൊ മരണപ്പെട്ടു എന്നുള്ള കാര്യം ആദ്യം ഉറപ്പുവരുത്തണം. കാരണം ചില മരണങ്ങൾ യഥാർത്ഥ മരണമല്ലാത്തൊരു മരണമുണ്ട്. എന്താണത്? നമ്മുടെ കോമ സ്റ്റേജിലേക്ക് എത്തുന്ന ബ്രെയിൻ ഡെത്തുകൾ സംഭവിക്കും, ആ രൂപത്തിലുണ്ട്. അൽ മൗത്തു ദിമാഗി എന്ന് പറയുന്ന ബ്രെയിൻ ഡെത്ത് പോലെ അവർക്ക് കണ്ടു കഴിഞ്ഞാൽ മരിച്ചതുപോലെ തന്നെയായിരിക്കും. പക്ഷെ അവരുടെ ജീവൻ അവിടെ ഉണ്ടാകും, അവരുടെ ജീവൻ ഉണ്ടാകും. ശരീരം ഒരു ഭാഗവും ചിലപ്പോൾ അനങ്ങുകയില്ല, ചിലപ്പോൾ കണ്ണും തുറക്കുകയില്ല, പക്ഷെ അവർക്ക് ജീവൻ ശരീരത്തിലുണ്ടാകും. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള അഹ്കാമുകൾ, വിധിവിലക്കുകൾ അവർക്ക് ബാധകമാകുന്നില്ല. അവർ ജീവിച്ചിരിക്കുന്നവരുടെ വിധി തന്നെയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് അതൊന്ന് ഉറപ്പുവരുത്തുക. ആദ്യമായി അവർ അത് മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അത് നമ്മൾ ഉറപ്പുവരുത്തുക. ശേഷം സഹോദരങ്ങളെ, നമ്മൾ ഒന്നാമതായി ചെയ്തു കൊടുക്കേണ്ട കാര്യം അവരുടെ കണ്ണുകൾ അടച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ കണ്ണ് അത് റൂഹിനെ പിന്തുടരും എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. റൂഹ് അത് മലക്കുകൾ എടുത്തുകൊണ്ടുപോകുന്ന സമയത്ത് കണ്ണ് അതിനെ പിന്തുടരും. അതുകൊണ്ടാണ് കണ്ണ് പലപ്പോഴും നമ്മൾ അങ്ങനെ കാണുന്നത്, ഒരു തുറച്ചു നോക്കുന്ന രൂപത്തിൽ കാണും. ചില ആളുകൾ അങ്ങനെ ഉണ്ടായിക്കൊള്ളുന്നില്ല, ചില ആളുകൾക്ക് അതിനുശേഷം കണ്ണടക്കാനൊക്കെയുള്ള അവസരം ഉണ്ടായിട്ടുണ്ടാകണം, അടച്ചിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ കണ്ണ് തുറന്ന അവസ്ഥയിലാണ് എങ്കിൽ അത് അടച്ചു കൊടുക്കുക. ഇതെല്ലാം പണ്ഡിതന്മാർ പറയുന്നത് മയ്യത്തിനെ ആദരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. മയ്യത്തുമായി ബന്ധപ്പെട്ട പല അഹ്കാമുകളും പല വിധിവിലക്കുകളും മയ്യത്തിനെ കൃത്യമായി ആദരിക്കുക എന്നുള്ളതാണ്. നോക്കിയാൽ ഒരാൾക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു മോശം തോന്നാൻ പാടില്ല. ആ ഒരു വല്ലാത്തൊരു കാണുന്ന സമയത്ത് ഒരു രൂപം ഉണ്ടാകാൻ പാടില്ല, മറിച്ച് നല്ല രൂപത്തിലായിരിക്കാൻ കണ്ണൊന്ന് അടച്ചു കൊടുക്കുക. പതിയെ ആ കണ്ണ് ഇങ്ങനെ ഒന്ന് അടച്ചു കൊടുത്താൽ അത് അടഞ്ഞിരിക്കും. ആ രൂപത്തിൽ നമ്മളത് ചെയ്യുക. ഈ സഹോദരങ്ങളെ, അതിനുശേഷം അവിടെ നമുക്കൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാം. നിങ്ങളുടെയൊക്കെ ബുക്കിൽ നമുക്ക് തന്ന ബുക്കിൽ ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ഗുഫിർ ലി അബി സലമ എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥന. അത് അബൂ സലമക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു കൊടുത്തതാണ്. അതുപോലെ ആരാണോ അങ്ങനെ മരണപ്പെടുന്നത് അയാൾക്ക് വേണ്ടി അങ്ങനെ ഒരു പ്രാർത്ഥന നമുക്ക് അവിടെ നിർവഹിക്കാവുന്നതാണ്. ആ പ്രാർത്ഥന സുന്നത്തായ കാര്യമാണ്. ഇനി ഇതൊരാൾക്ക് അതറിയില്ല, പെട്ടെന്ന് ഓർമ്മ കിട്ടിയിട്ടില്ല എങ്കിൽ അത് ഒരു കുഴപ്പമുള്ളൊരു കാര്യമല്ല, മറിച്ച് സുന്നത്തായ ഒരു കാര്യമാണ്. ഒരാൾക്ക് വേണമെങ്കിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കൊടുക്കാം. അതിന്റെ അറബിയും അതിന്റെ ദുആയും അതിന്റെ അർത്ഥവും അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സമയം ദൈർഘ്യം കാരണം അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, ഇൻഷാല്ലാ മറ്റൊരവസരത്തിലാകാം. ആ പ്രാർത്ഥന നമുക്ക് അവിടെ പ്രാർത്ഥിക്കാവുന്നതാണ് സഹോദരങ്ങളെ. അതിനുശേഷം അവരുടെ താടി ഒന്ന് കെട്ടിക്കൊടുക്കുക, അവരുടെ താടി എല്ലിന്റെ ഭാഗത്ത് ഒന്ന് കെട്ടിക്കൊടുക്കുക. കാരണം അതല്ല എങ്കിൽ വായ ഇങ്ങനെ തുറന്ന അവസ്ഥയിലായിരിക്കും ഉണ്ടാകുക, വായ പിന്നീട് തുറന്നു വരും, പിന്നീട് അത് പൂട്ടുവാൻ പ്രയാസമായിരിക്കും. കാരണം കുറച്ച് കഴിഞ്ഞാൽ കൂടുതൽ തണുത്ത രൂപത്തിലേക്ക് ആയാൽ മയ്യത്ത് പിന്നീട് നമുക്ക് വിചാരിക്കുന്ന രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ അനക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് വായ തുറന്ന അവസ്ഥയിൽ ഇല്ലാതിരിക്കാൻ, പ്രത്യേകിച്ച് കുളിപ്പിക്കുന്ന സമയത്ത് വായ തുറന്നിട്ടാണ് ഉള്ളത് എങ്കിൽ അത് വലിയ പ്രയാസമാണ്. അകത്തേക്ക് വെള്ളം കയറിയാൽ വയറ് വീർക്കും, പിന്നീട് അത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും, മയ്യത്തിന് വലിയൊരു അയിബായി കുറവായി അത് മാറും. അതുകൊണ്ട് വായ കൃത്യമായി അടച്ചു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഒരു സാധാരണ വീട്ടിലുള്ളൊരു തുണി എടുത്തിട്ട് കീറിയിട്ട് കൃത്യമായിട്ട് നമ്മുടെ തലയുടെ മുകളിൽ നിന്ന് നമ്മളത് കെട്ടിക്കൊടുക്കുക. നമ്മൾ പൊതുവെ എന്തെങ്കിലുമൊക്കെ ആക്സിഡന്റ് മറ്റുമൊക്കെ പറ്റിയാൽ നമ്മളങ്ങനെ കെട്ടുന്നത് കാണുന്നുണ്ട്. അതേ രൂപത്തിൽ തന്നെ ഇതെല്ലാം ഏത് രൂപത്തിലും ഒരാൾക്ക് ചെയ്യാം. അതിന് ഇന്ന രൂപമേ പാടുള്ളൂ, ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ആ കാര്യം നിർവഹിക്കുക എന്നുള്ളത് കൃത്യമായി താടി കെട്ടാൻ പറ്റുക, ഇളകി പോകാത്ത രൂപത്തിൽ ഒരു കുടുക്കിട്ടോ എങ്ങനെയോ നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ കെട്ടുക എന്നത് മാത്രമേ അവിടെ ഉള്ളൂ. പിന്നീട് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശരീരഭാഗങ്ങളെല്ലാം തന്നെ ഒന്ന് മടക്കി നിവർത്തുക. മടക്കി നിവർത്തുക, നമ്മുടെ കൈകളാണെങ്കിൽ നമ്മുടെ കൈ അതിങ്ങനെ പിടിച്ചൊന്നിങ്ങനെ ഈ ബാക്കിലേക്ക് ഒന്ന് കൈ മടക്കി ഒന്ന് നിവർത്തുക. അതുപോലെ രണ്ട് കൈകളും അങ്ങനെ ചെയ്യുക, കാലുകൾ അത് തുടയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ മടക്കി നിർത്തുക, രണ്ട് കാലുകളും അങ്ങനെ ചെയ്യുക. അങ്ങനെ ശരീരഭാഗങ്ങൾ ഒന്ന് ഇരുത്തിയിട്ട് ഒന്ന് അത് ഒന്ന് വീണ്ടും ഒന്ന് കിടത്തുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ശരീരഭാഗങ്ങൾ അതൊന്ന് മൃദുലമായി കിട്ടും. ഇല്ല എങ്കിൽ കുളിപ്പിക്കുന്ന സമയത്ത് വലിയ പ്രയാസമായിരിക്കും. അതുപോലെ വസ്ത്രം പിന്നീട് അയക്കുന്ന സമയത്തൊക്കെ കുറച്ച് കിട്ടാനൊക്കെ കുറച്ച് പ്രയാസമായിരിക്കും. കാരണം പിന്നീട് അങ്ങനെ തണുത്തുപോകും, രക്തയോട്ടം നിൽക്കുന്ന സമയത്ത് അത് പൂർണ്ണമായി തണുത്തുപോകും. അതുകൊണ്ട് കൈകളും വിരലുകളൊക്കെ ഒന്ന് അമർത്തി മടക്കിയിട്ടൊന്ന് തുറന്ന് നോക്കുക. അത് അപ്പം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ്, കുറേ നേരമായി മരണപ്പെട്ടിട്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. മരണപ്പെട്ട ഉടനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ പെട്ടതാണ് അത്. ആ രൂപത്തിൽ അതൊന്ന് ചെയ്തു കൊടുക്കുക. ഇനി സഹോദരങ്ങളെ, ശരീരത്തിന് ഈ മരിക്കുന്ന സമയത്ത് ചിലപ്പോൾ വേദന കാരണം, പ്രയാസം കാരണം ചില മാലിന്യങ്ങൾ ചിലപ്പോൾ ഗുഹ്യാവയവങ്ങളിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ടാകാം. അതൊന്നും എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ വല്ലതും കാണുകയാണ് എങ്കിൽ അതൊന്ന് കൃത്യമായി നമ്മൾ നല്ല തുണിയോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ടിഷ്യൂ പേപ്പറുകളോ മറ്റോ ഉപയോഗിച്ച് അതൊന്ന് വൃത്തിയാക്കി കൊടുക്കുക. കുളിപ്പിക്കുന്ന സമയത്ത് നമ്മളത് വേറെ വൃത്തിയാക്കുന്നുണ്ട്. ഇത് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യത്തിൽപ്പെട്ടതാണ്. ഒന്ന് നന്നായി അത് വൃത്തിയാക്കി കൊടുക്കുക. അങ്ങനെ മലമൂത്ര വിസർജ്യങ്ങളോ മറ്റോ ഉണ്ട് എങ്കിൽ നമ്മളതൊന്ന് എന്ത് ചെയ്യുക, അത് വൃത്തിയാക്കി കൊടുക്കുക എന്ന കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം സഹോദരങ്ങളെ, നമ്മുടെ കാല് അതെന്ത് ചെയ്യുക, ഒന്ന് കെട്ടുക. രണ്ട് തള്ള വിരലുകളും ചേർത്ത് വെച്ചുകൊണ്ട് ഒരു കെട്ടങ്ങ് കൊടുക്കുക. അതല്ലെങ്കിൽ കാല് പിന്നീട് അത് വിടർന്ന രൂപത്തിലായിരിക്കും, അത് അടുപ്പിച്ച് നിൽക്കാൻ നിൽക്കുകയില്ല. നമുക്ക് പിന്നീട് കഫം പുടവ് ധരിക്കുന്ന സമയത്തൊക്കെ കാല് രണ്ടും വിടർന്നിട്ടാണ് ഉള്ളത് എങ്കിൽ അത് കുറച്ച് പ്രയാസമായിരിക്കും. അതുകൊണ്ട് രണ്ട് കാലുകളും അതിൻ്റെ തള്ള വിരലുകൾ കൂട്ടി വെച്ചിട്ട് നിങ്ങൾ പലപ്പോഴും അതിൻ്റെ ചിത്രവും ഒക്കെ കണ്ടിട്ടുണ്ടാകും. നിങ്ങൾ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുത്തവരും തന്നെയാണ്. അതൊന്ന് കൃത്യമായിട്ട് ഒന്ന് കെട്ടുകൊടുക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യുക. പിന്നീടോ അവസാനമായിട്ട് സഹോദരങ്ങൾ, മുഴുവൻ ശരീരഭാഗത്തിലേക്ക് മറയുന്ന രൂപത്തിൽ ഒരു വസ്ത്രം കൊണ്ട് മറക്കുക. കാരണം നമ്മൾ ജീവനുള്ള സമയത്ത് പോലും നമ്മളൊക്കെ കുറേ ആളുകൾ ഇങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ ഇടയിൽ പോയി കിടക്കാൻ നമ്മൾ ആരും ആഗ്രഹിക്കൂല. കാരണം നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ മുഖവും നമ്മുടെ ശരീരമൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് മറ്റുള്ളവർ കാണാൻ നമ്മൾ പൊതുവെ ആഗ്രഹിക്കില്ല. അതുകൊണ്ട് നമ്മൾ പൊതുവെ പുതപ്പൊക്കെ പൊതിച്ചിട്ടാണ് കിടക്കാറുള്ളത്. അല്ല, പൊതുവെ ആളുകൾ അത് ഇഷ്ടപ്പെടാറില്ല. ആളുകൾ കാണുക അതിൻ്റെ ഇടയിൽ പോയി കിടന്നുറങ്ങുക എന്നുള്ളത് അത് ആരും ഇഷ്ടപ്പെടില്ല. അതൊരു ഇക്രാമിനൊരു ആദരവിനെതിരെ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഒരു തുണി കൊണ്ട് അത് പൂർണ്ണമായി മറച്ചു കൊടുക്കുക. പിന്നീട് കാണാൻ വരുന്ന ആളുകൾക്ക് കാണിച്ചു കൊടുക്കാമെന്നല്ലാതെ അതങ്ങനെ തുറന്നിടാൻ പാടില്ല. അതത് മയ്യത്തിനോടുള്ള ഒരു മര്യാദകേടായിട്ടാണ് പരിഗണിക്കപ്പെടുക. അതുകൊണ്ട് കൃത്യമായി ഒരു തുണി വെച്ചുകൊണ്ട് മറക്കുക. ഈ ഒരു തുണി ഇതിനു വേണ്ടി മാത്രമാണ്, നമുക്ക് പിന്നീട് കഫം പുടവൊക്കെ വേറെ തുണി ആവശ്യമുണ്ട്. ആ രൂപത്തിലൊന്ന് പൂർണ്ണമായി മറച്ചു കഴിഞ്ഞാൽ മരണപ്പെട്ട ഉടനെ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അത് പൂർത്തിയായി കഴിയും. ഇത്രയും നമ്മൾ ചെയ്താൽ, ഏഴ് കാര്യങ്ങൾ ഞാൻ എണ്ണി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ചെയ്തു കഴിഞ്ഞാൽ മരണപ്പെട്ട ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ അത് പൂർത്തിയായി. ഇനി സഹോദരങ്ങളെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം,
മരണാനന്തര കർമ്മങ്ങളിൽ ഉടനീളം പാലിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അൽ ഇസ്റാ ആണ്. എന്താണ് ഇസ്റാ എന്ന് പറഞ്ഞാൽ ധൃതി കൂട്ടുക എന്നുള്ളതാണ്, വൈകിപ്പിച്ച് ചെയ്യുക എന്നുള്ളതല്ല, ഒരുപാട് സമയമെടുത്ത് ചെയ്യുക എന്നുള്ളതല്ല. പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ വീഴ്ച വരുത്തുന്ന ഒരു കാര്യമാണ്, ഒരാൾ ഒരു ദിവസം രാവിലെ മരണപ്പെടും, പിറ്റേന്ന് രാവിലെ ആയാലും ഒക്കെ അതങ്ങനെ വൈകിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് യഥാർത്ഥത്തിൽ സുന്നത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന് എതിരായിട്ടുള്ള കാര്യമാണ്. അവിടുന്ന് പറഞ്ഞത് അസ്രിഉ ബിൽ ജനാസ, നിങ്ങൾ ജനാസയും കൊട്ട് ധൃതിപ്പെട്ടു പോകുക എന്നാണ്. അതൊരു സാലിഹത്തായ അള്ളാഹുവിലേക്ക് അവന്റെ സ്വർഗത്തിലേക്ക് മടങ്ങേണ്ടതായ ഒരു അടിമയാണ് എങ്കിൽ അത് തിരക്ക് കിട്ടും. കാരണം എന്തിനാണ് ഇവിടെ ബാക്കിയായിട്ട് നിൽക്കുന്നത്? അള്ളാഹുവിന്റെ വലിയ സുഖാനുഭൂതികൾ ഇനി ഖബറിൽ ആസ്വദിക്കാനുള്ളവനാണ്, ഇവിടുന്ന് തിരക്ക് കൂട്ടും. അതിനി ഒരു ഫാജറാണെങ്കിൽ, ഒരു തെമ്മാടിയാണെങ്കിൽ അതെന്തിനാണ് ഇവിടെ വെച്ച് കെട്ടുന്നത്? അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ ഷർറാണ് അതിനെ കൊണ്ട്. ആ ഷർറ് നിങ്ങൾ ചുമക്കേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. അതൊരു പൊതുതത്വമാണ്. എന്നാൽ നമുക്കറിയാം ചില സമയത്തൊക്കെ പല ആക്സിഡന്റ് മരണങ്ങളോ അല്ലെങ്കിൽ ആ രൂപത്തിൽ വളരെ വേണ്ടപ്പെട്ട സ്വന്തം ഭാര്യ അല്ലെങ്കിൽ മക്കൾ പോലെയുള്ള വളരെ വേണ്ടപ്പെട്ട ആളുകളാണ് അതിന് ഉള്ളത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനു വേണ്ടി ഒന്ന് കാത്തു നിൽക്കുക. പ്രത്യേകിച്ചും മയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട. അതിന് ആവശ്യമില്ല. ആ അത് ഇൻഷാല്ലാ ചോദ്യങ്ങൾ ഇൻഷാല്ലാ ഞാൻ അവസാനത്തിൽ പരിഗണിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചത് ആളുകൾ നിസ്കരിക്കുന്ന രൂപത്തിൽ ഇങ്ങനെ കൈ രണ്ടും കെട്ടിക്കൊടുക്കുക, അത് ചെയ്യേണ്ടതില്ല. അങ്ങനെ യാതൊരു സുന്നത്തും ഇല്ല. രണ്ട് ഒരു ഇടത്തെ കൈയുടെ മുകളിൽ വലത്തെ കൈ വെച്ചു കൊടുക്കുക, കാരണം അത് വഴി കുളിപ്പിക്കുന്ന സമയത്തൊക്കെ അത് പ്രയാസമാണ്, പിന്നീട് അത് വരികയില്ല. വയറ്റത്ത് ഭാരം വെക്കുക എന്നുള്ളത് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നിർബന്ധമായ കാര്യമല്ല. വയറ്റത്ത് ഭാരം വെച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നീട് വയറ് വീർക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. വയറ്റത്ത് ഒരു ഭാരം വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഒരു പാട് നേരം നിൽക്കുകയാണെങ്കിൽ, അത് പണ്ഡിതന്മാർ പറഞ്ഞു ഇന്നത്തെ ഫ്രീസർ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ അതിന്റെ ആവശ്യമില്ല. കാരണം ഇതൊക്കെ ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്, അതല്ലാതെ ആ ഒരു കല്ല് വെക്കുന്നതിലൂടെ ഒരു സുന്നത്ത് കിട്ടുക എന്നുള്ളതല്ല. മറിച്ച് വയറ് വീർക്കാതിരിക്കാൻ നമുക്ക് എന്താണ് മാർഗം സ്വീകരിക്കുക? അത് ചെയ്യുക. ഫ്രീസർ പോലത്തെ ഉപയോഗിക്കുന്നതാണ് എങ്കിൽ അത് മതിയാകുന്നതാണ്. അല്ല, പെട്ടെന്ന് തന്നെ നമ്മൾ മറമാടുന്നുണ്ടെങ്കിൽ അത് പൊതുവെ ആവശ്യമായി വരികയില്ല. അതുകൊണ്ട് അത് ചെയ്യാവുന്ന ഒരു കാര്യത്തിൽ പെട്ടതാണ്. വയറിന് മുകളിൽ ഭാരമുള്ള വല്ലതും എടുത്തു വെക്കുക, എന്നിട്ട് അതിന് മുകളിൽ തുണി വെക്കുക എന്നുള്ളത് ചെയ്യാവുന്ന കാര്യമാണ്. ഈ സഹോദരങ്ങളെ, മയ്യത്തുമായി ബന്ധപ്പെട്ട് അടുത്തത് നമ്മൾ പറഞ്ഞു ധൃതി കൂട്ടുക എന്നുള്ള കാര്യമാണ്. അടുത്തതായി നമുക്കറിയാം നമ്മൾ ആദ്യം ചെയ്യുന്നത് മയ്യത്തിനെ കുളിപ്പിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം, മയ്യത്തിനെ കുളിപ്പിക്കുക എന്നതാണ്. നിങ്ങളോട് മയ്യത്തിനെ കുളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ എണ്ണി എണ്ണി മാത്രമാണ് ഞാൻ പറയുന്നത്. അതിന്റെ വിശദീകരണങ്ങൾ ഇൻഷാല്ലാ അതിനോടൊപ്പം നൽകാം. ഒന്നാമതായി പണ്ഡിതന്മാർ പറഞ്ഞത് മയ്യത്തിനെ കുളിപ്പിക്കുമ്പോൾ എപ്പോഴും ഒരു വിശ്വസ്തനായ ഒരു വ്യക്തിയെയാണ് നമ്മൾ കുളിപ്പിക്കാൻ ആക്കേണ്ടത്. കാരണം അതൊരു വിശ്വസ്തത ആവശ്യമുള്ള കാര്യമാണ്, പൂർണ്ണമായി കുളിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ ആരെങ്കിലുമൊക്കെ കുളിപ്പിക്കാനാക്കിയിട്ട് അയാൾ അവിടെ എവിടെയും കുറച്ച് വെള്ളമാക്കിയിട്ട് മര്യാദയ്ക്ക് കുളിപ്പിച്ചിട്ടില്ലെങ്കിലോ വലിയൊരു വീഴ്ചയാണ് അവിടെ വരുത്തുന്നത്. ആ മയ്യത്തിനെ കുളിപ്പിക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫർളു കിഫായയാണ്, നിർബന്ധമാണ്. ഒരാൾ ചെയ്താൽ മതി, പക്ഷെ ആ ചെയ്യുന്ന ഒരു വ്യക്തി വിശ്വസ്തനല്ലെങ്കിലോ, അയാൾ എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടി പൈസയും വാങ്ങി പോകുന്ന വ്യക്തിയാണെങ്കിലോ എല്ലാവരും കുറ്റക്കാരാകും. അതുകൊണ്ട് ഒരു വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. പ്രത്യേകിച്ച് നമ്മൾ പുറത്തൊരാളെയാണ് ഏൽപ്പിക്കുന്നത് എങ്കിൽ, അങ്ങനെ പുറത്തൊരാളെ ഏൽപ്പിക്കാതിരിക്കാൻ നമ്മൾ തന്നെ ചെയ്യാനാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. അപ്പൊ ഒന്നാമതായി ചെയ്യുന്ന വ്യക്തി അതിനെക്കുറിച്ച് അറിവുള്ള വിശ്വസ്തനായ ആളായിരിക്കണം. അറിവ് വേണം, വിശ്വസ്തനായിരിക്കണം. ചിലപ്പോൾ വിശ്വസ്തനായിരിക്കും, നല്ല വ്യക്തിയായിരിക്കും, പക്ഷെ ഒരു അറിവില്ലെങ്കിൽ ചെയ്യുന്നതൊക്കെ വിഡ്ഢിത്തരങ്ങളായിരിക്കും. അപ്പൊ അതിനെക്കുറിച്ച് അറിവുള്ള വിശ്വസ്തരായ ആളുകളാണ് അതിനുവേണ്ടി വേണ്ടത്. ഇനി പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർ തന്നെയാണ് കുളിപ്പിക്കേണ്ടത്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളാണ് അവരെ കുളിപ്പിക്കേണ്ടത്. എന്നാൽ ഭാര്യ ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം. ഭർത്താവിന്റെ ജനാജ മയ്യിത്ത് അത് ഭാര്യയ്ക്ക് കുളിപ്പിക്കാം, അതുപോലെ ഭാര്യയുടേത് ഭർത്താവിനും കുളിപ്പിക്കാം. അതല്ലാത്ത മറ്റെന്ത് ബന്ധമായാലും അത് പാടില്ല. അത് പുരുഷന്മാരുടേത് പുരുഷന്മാരുടേത് തന്നെ, സ്ത്രീകളുടേത് സ്ത്രീകളുടേത് തന്നെ. ഇതിന് ഒഴിവുള്ള ചെറിയ കുട്ടികളാണ് എങ്കിൽ, അഞ്ചാറ് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് എങ്കിൽ അത് ഉപ്പക്കോ ഉമ്മക്കോ മാറി മാറി ആർക്കു വേണമെങ്കിലും ചെയ്യാണോ പെണ്ണോ എന്നുള്ള വ്യത്യാസം അവിടെ നോക്കേണ്ടതില്ല. അതല്ല എങ്കിൽ, വലിയ കുട്ടികളാണ് എങ്കിൽ ഉമ്മക്ക് പാടി, ആൺകുട്ടിയാണെങ്കിൽ ഉപ്പ തന്നെ വേണം, അല്ലെങ്കിൽ ആണുങ്ങൾ തന്നെ വേണം, പെൺകുട്ടിയാണെങ്കിൽ ഉമ്മ തന്നെ വേണം, അല്ലെങ്കിൽ മറ്റു സ്ത്രീകൾ തന്നെ വേണം. അപ്പോൾ അത് പുരുഷന്മാർക്ക് പുരുഷന്മാരും സ്ത്രീകൾക്ക് സ്ത്രീകളുമാണ് വേണ്ടത് എന്ന കാര്യം മനസ്സിലാക്കുക. പിന്നീട് സഹോദരങ്ങളെ, ഈ കുളിപ്പിക്കുന്ന വ്യക്തിക്ക് നീയത്തുണ്ടാകേണ്ടതുണ്ട്. നീയത്തുണ്ടാകണം. എന്താണ് അതുകൊണ്ട് ഫായിദ? വെറുതെ ഇങ്ങനെ നനഞ്ഞതുകൊണ്ട് കാര്യം, ഞാൻ ഇത് മയ്യത്ത് കുളിപ്പിക്കുകയാണെന്നുള്ള നീയത്ത് വേണം. നീയത്ത് എന്ന് പറഞ്ഞാൽ ഒന്നും ചൊല്ലി പറയാനൊന്നുമില്ല, മറിച്ച് ഇത് ശുദ്ധിയാകാൻ വേണ്ടി ഞാൻ കുളിപ്പിക്കുന്നു എന്ന് മനസ്സിലൊരു നീയത്ത്. അപ്പോൾ അതിന് വിരുദ്ധമായി എപ്പോഴെങ്കിലും വരുമോ? വരാം. ഒരു വ്യക്തി ഒരു സ്ഥലത്ത് മരണപ്പെട്ട് കിടക്കുന്നു, വെള്ളത്തിലാണ് മരണപ്പെട്ടത് എങ്കിൽ അവിടെ വെള്ളത്തിൽ മുങ്ങിയിട്ടാണ് മരണപ്പെട്ടത് എങ്കിൽ ഇനി നമുക്ക് കുളി ഒഴിവാക്കാൻ പറ്റൂല, കാരണം ഏതായാലും വെള്ളത്തിലാണല്ലോ. ഇനി നേരെ കഫമുടോ ചുറ്റിയിട്ട് പറ്റുമോ? പറ്റൂല. കാരണം അവിടെ വെള്ളത്തിൽ മുഴുവനായിട്ട് ശരീരം വെള്ളത്തിൽ കിടന്നത് അത് നിയത്തിന്റെ അടിസ്ഥാനത്തിലല്ല. അല്ലെങ്കിൽ മയ്യത്തിനെ അവിടെ പുറത്ത് കുളിപ്പിക്കാൻ വെച്ചു, അപ്പോഴേക്ക് നല്ലൊരു മഴ പെയ്തു, നനഞ്ഞതുകൊണ്ട് കാര്യമില്ല. കാരണം നമുക്ക് നിയത്ത് ഉണ്ടായിട്ടില്ല. ചെയ്യുന്ന വ്യക്തിക്ക് നിയത്ത് ഉണ്ടാകണം എന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട നാലാമത്തെ കാര്യം, മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ അതിന് അത്യാവശ്യമുള്ള ആളുകൾ മാത്രമേ ഒപ്പം നിൽക്കാവൂ. അനാവശ്യമായി ഒരുപാട് ആളുകൾ കാഴ്ചക്ക് നിൽക്കുക എന്നുള്ളത് അത് പാടില്ല. അഥവാ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഒരാൾ വേണം. മയ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടത്താൻ ഒന്നോ രണ്ടോ, ഭാരമുള്ള മയ്യത്താണെങ്കിൽ മൂന്നോ ഒക്കെ ആളുകൾ വേണ്ടി വരും. അങ്ങനെയുള്ളവരല്ലാതെ അനാവശ്യമായി ആളുകൾ കൂടി ഇങ്ങനെ നിൽക്കാൻ പാടില്ല. അത് മയ്യത്തിനോടുള്ള ഒരു അനാദരവാണ്. അത് ഭൂരിഭാഗം പണ്ഡിതന്മാരും ഇത് കൃത്യമായി പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. ആളുകൾ, അത്യാവശ്യത്തിനുള്ള ആളുകൾ മാത്രം ഒപ്പം നിൽക്കുക. അഞ്ചാമത്തെ കാര്യം സഹോദരങ്ങളെ, മയ്യത്തിന്റെ നേരത്തെ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ അത് അഴിക്കുക എന്നുള്ളതാണ്. അത് നേരത്തെ എന്താണോ വസ്ത്രം ധരിച്ചിട്ടുണ്ടായിരുന്നത് അത് അഴിക്കേണ്ടതുണ്ട്. ഇപ്പോൾ മയ്യത്തിന് മുകളിൽ ഒരു തുണിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിനൊരു തുണി മുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ തുണി അവിടെ തന്നെ ഉണ്ട്. ആ തുണി മുകളിൽ വെച്ചുകൊണ്ട് തന്നെ ഔറത്തിലേക്ക് നോക്കാതെ, ഔറത്ത് വെളിവാക്കാതെ ഉള്ളിലുള്ള വസ്ത്രങ്ങൾ എന്താണോ അവർ ധരിച്ചത് അത് പൂർണ്ണമായും ഒഴിവാക്കുക. കുളിക്കുന്നതിന് മുമ്പ്, കുളിപ്പിക്കുന്നതിന് മുമ്പ് പൂർണ്ണമായും ആ വസ്ത്രങ്ങൾ ഒഴിവാക്കുക. വസ്ത്രങ്ങൾ മാത്രമല്ല, അതോടൊപ്പം തന്നെ മയ്യത്തിന്റെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ രൂപത്തിലുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വസ്തുക്കൾ വല്ലതും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതും നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ഉദാഹരണത്തിന്, ഒരാൾക്ക് വെപ്പ് വല്ലുണ്ട് എങ്കിൽ ആ വെപ്പ് വല്ല് നമ്മൾ ഒഴിവാക്കണം. ഒരാൾക്ക് വെപ്പ് കാലോ, വെപ്പ് കയ്യോ, വെപ്പ് മുടിയോ, വെപ്പ് മുടിയുടെ ഹുക്കുമിലേക്ക് ഞാൻ പോകുന്നില്ല, പക്ഷെ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഉണ്ട്, ഒരാൾ അങ്ങനെ വെച്ചിട്ടുണ്ട് എങ്കിൽ അതെല്ലാം എന്ത് ചെയ്യണം? ഒഴിവാക്കേണ്ടതുണ്ട്. വസ്ത്രം ഒഴിവാക്കണം, ഇതും ഒഴിവാക്കണം. അതുപോലെ ആഭരണങ്ങൾ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ആഭരണങ്ങൾ, ഈ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ധരിക്കാവുന്ന ആഭരണം മോതിരമാണ്, വെള്ളി മോതിരം അവർക്ക് ധരിക്കാവുന്ന, അങ്ങനെ വല്ലതും ധരിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഒഴിവാക്കണം. അത് നേർക്ക് നേരെ വലിച്ചൂരിയിട്ട് കിട്ടുന്നില്ല എങ്കിൽ അത് വല്ല കത്രികയോ മറ്റോ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കണം. തൊലിയിൽ തട്ടാത്ത രൂപത്തിൽ അത് കട്ട് ചെയ്തെടുക്കണം. ഇനി വസ്ത്രവും അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ ചില ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ ശരീരം ഒന്ന് മടക്കി നിവർത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ സംബന്ധിച്ചിടത്തോളം വസ്ത്രം അയച്ചു മാറ്റാനൊക്കെ ചിലപ്പോൾ പ്രയാസം ഉണ്ടാകും. അത് കട്ട് ചെയ്തെടുക്കാം, നടുവിൽ വെച്ചൊന്ന് കട്ട് ചെയ്യുക. ടീഷർട്ട് പോലത്തെ ബട്ടൺസ് ഇല്ലാത്തതാണ് ധരിച്ചിട്ടുള്ളത് എങ്കിൽ അത് നടുവിൽ വെച്ച് മുറിച്ചെടുത്തിട്ട് അത് രണ്ടു ഭാഗത്തേക്ക് മാറ്റിയിട്ട് ഏതെങ്കിലും രൂപത്തിൽ അത് വൃത്തിയായി അത് മാറ്റുക. ഇനി അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലപ്പോൾ വെപ്പ് വല്ല് വല്ല അങ്ങനെയുള്ള വെപ്പ് വല്ല് വെള്ളിയുടേതോ മറ്റോ ഒക്കെ വെപ്പ് വല്ല് ഒരാൾ വെച്ചിട്ടുണ്ട്, അത് എടുക്കുന്ന സമയത്ത് ഒരുപാട് രക്തം വരാനൊക്കെ സാധ്യതയുണ്ട്, ഒരുപാട് രക്തം വരാനൊക്കെ സാധ്യതയുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ എടുക്കേണ്ടതില്ല. കാരണം മയ്യത്തിനൊരു ഉപദ്രവം ഉണ്ടാക്കി രക്തച്ചുരിച്ചിലുണ്ടാക്കുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടാക്കാൻ പാടില്ല. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് ഏത് ഊരുന്ന സമയത്ത് അങ്ങനെ ഒരു എന്തെങ്കിലുമൊക്കെ പ്രയാസമുണ്ട് എങ്കിൽ, ഉദാഹരണത്തിന് ഒരു വെപ്പ് വിരളോ മറ്റോ ഒക്കെയാണ്, പക്ഷെ അത് ഊരുന്ന സമയത്ത് അവിടെ ആകെ രക്തവും പ്രശ്നവും ഒക്കെ ആവുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ വെക്കാവുന്നതാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വിലപിടിപ്പുള്ള കാര്യം, പ്രത്യേകിച്ച് സ്വർണ്ണ പല്ലൊക്കെ ചില ആളുകളൊക്കെ വെക്കാറുണ്ട്, അതൊക്കെ ഊയി മാറ്റണം. കാരണം അതൊക്കെ ഇനി അനന്തരാവകാശികൾക്കുള്ളതാണ്, നമുക്കൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ജനിച്ചപ്പോഴുള്ള ഈ ശരീരമല്ലാതെ നമ്മൾ ഒന്നും തന്നെ കൊണ്ടുപോകുന്നില്ല. നമ്മളുള്ള അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വിലപിടിപ്പുള്ള വസ്തുക്കൾ അതൊന്നും തന്നെ അതിനോടൊപ്പം വെക്കാൻ പാടില്ല. അത് മുഴുവൻ നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഈ ഈ സമയത്ത് മുഴുവനും ഔറത്ത് മറച്ചിരിക്കണം, ഔറത്ത് മറച്ചിരിക്കണം. അപ്പൊ ഔറത്തിന്റെ ഭാഗത്ത് ഉള്ള അടിവസ്ത്രം അഴിക്കുമ്പോൾ പോലും നമ്മൾ കൈകൊണ്ട് അത് അഴിച്ചു മാറ്റാൻ നല്ല അതിലേക്ക് നോക്കാൻ പാടില്ല. അതുപോലെ കൈ അതിന് ചുറ്റും എന്തെങ്കിലുമൊക്കെ തുണി ചുറ്റേണ്ടതുണ്ട്, കാരണം ഔറത്തിന്റെ ഭാഗം സ്പർശിക്കാൻ പാടില്ല. കുളിപ്പിക്കുന്ന സമയത്ത് ഇൻഷാല്ലാ അത് വരുന്നുണ്ട്. കൈയുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ തുണി വെച്ചിട്ട് നമ്മളൊന്ന് കെട്ടിക്കൊടുക്കണം, എന്നിട്ടാണ് നമ്മൾ, കാരണം ഔറത്തിൽ നമുക്ക് സ്പർശിക്കുക എന്നുള്ളത് പാടില്ല, ഔറത്തിലേക്ക് നോക്കുക എന്നുള്ളതും പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ യന്ദുരു റജുലു ഇലാ ഔറത്തി റജുൽ, ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല. വലൽ മർഅത്തു ഇലാ ഔറത്തിൽ മർഅ, മറ്റൊരു സ്ത്രീ, അവൾ ഒരു സ്ത്രീയുടെ പോലും ഒരു സ്ത്രീക്ക് നോക്കാൻ പാടില്ല. പുരുഷന് പുരുഷന്റേതും നോക്കാൻ പാടില്ല. ജീവിച്ചിരിക്കുമ്പോഴും അങ്ങനെ തന്നെ, മരണപ്പെട്ടാലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ആ ഔറത്ത് നോക്കുക എന്നുള്ളത് നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഔറത്ത് സ്പർശിക്കുക എന്നുള്ളതും നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. എന്നാൽ ഔറത്തിൻ്റെതല്ലാത്ത മറ്റു ഭാഗങ്ങൾ നമുക്ക് നോക്കുന്നതിൽ തെറ്റില്ല. ഇനി ഔറത്തിൻ്റെതല്ലാത്ത മറ്റു ഭാഗങ്ങൾ സ്പർശിക്കുന്നതും തെറ്റുള്ള കാര്യമല്ല. പക്ഷെ ചില പണ്ഡിതന്മാർ അത് കറാഹത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു
അദ്ദേഹമൊക്കെ കുളിപ്പിക്കുന്ന സമയത്ത് കയ്യിൽ ഒരു കോട്ടൺ ഇങ്ങനെ ചുറ്റിയിട്ട് ഒരു തുണി ചുറ്റിയിട്ട് അങ്ങനെയാണ് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ പോലും സ്പർശിച്ചത് എന്നാണ്. എവിടെയും സ്പർശിച്ചിട്ടില്ല, പൂർണ്ണമായി കയ്യിൽ ഒരു തുണി ചുറ്റിയിട്ടാണ്, അല്ല ഗ്ലൗസോ മറ്റോ ഉപയോഗിച്ചാലും അതിന്റെ മുകളിൽ ഒരു തുണി ചുറ്റിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ആ രൂപത്തിൽ നമ്മുടെ കയ്യിൽ വല്ലതും വെക്കുക, എന്നാൽ നമ്മുടെ കയ്യിൽ നജസുകളൊന്നും ആവുകയും ചെയ്യില്ല, ഔറത്ത് സ്പർശിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാവുകയില്ല. പിന്നീട് കുളിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യം വയറൊന്ന് ഉഴിഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. വയറ് ഉഴിഞ്ഞു കൊടുക്കുക എന്തിനു വേണ്ടിയിട്ടാണിത്? കാരണം അല്പം മുമ്പ് കഴിച്ച ഭക്ഷണത്തിന്റെ വേസ്റ്റുകൾ ഉണ്ട് എങ്കിൽ, മാലിന്യങ്ങൾ ഉണ്ട് എങ്കിൽ, മലമൂത്ര വിസർജ്യങ്ങൾ, അതൊന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം അത് അപ്പോൾ പോക്കി കളഞ്ഞിട്ടില്ല എങ്കിൽ പിന്നീട് കഫം പുടവ ധരിപ്പിച്ചതിന് ശേഷം അത് പുറത്തു വരാനൊക്കെ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി വെച്ച സമയത്ത് മസ്ജിദിലോ അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ വെക്കുന്നത് അവിടെ നിന്നൊക്കെ സ്ഥലം വരാൻ സാധ്യതയുണ്ട്. അത് മയ്യത്തിനെ സംബന്ധിച്ചത് വലിയൊരു കുറച്ചിലാകും, വലിയൊരു മോശത്തരായി പോകും. അതുകൊണ്ട് അത് ഒഴിഞ്ഞിട്ട് ആ മാലിന്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക, എന്നിട്ട് ആ വരുന്ന മാലിന്യങ്ങൾ അത് നമ്മൾ ഒഴിച്ച് കളയുക. ഏതെങ്കിലും രൂപത്തിൽ അവിടുന്ന് ആ മയ്യത്ത് കെട്ടിൽ നിന്നും നമുക്ക് കുളിപ്പിക്കുന്ന മേശയിൽ നിന്നും അത് നീക്കം ചെയ്യുക, ആ രൂപത്തിൽ നജസുകൾ നീക്കം ചെയ്യുക. അതിനുവേണ്ടി അല്പം മയ്യത്തിനെ ഒന്ന് ഇങ്ങനെ ഒന്ന് പൊന്തിക്കുക. ഇരിക്കുന്ന അത്രയും ഉണ്ടാക്കണം, അതിൽ അത്രയും ആക്കുന്ന സമയത്ത് മയ്യത്തിന് അത് പ്രയാസമുള്ള കാര്യമാണ്. ഒരല്പം ഒരു പകുതിയിലേക്ക് മയ്യത്തിനെ ഒന്ന് പൊന്തിച്ചു വെച്ചിട്ടൊന്ന് വയറൊന്ന് അമർത്തിയാൽ മതി. ആ രൂപത്തിൽ രണ്ട് കാലുകളും ഒന്ന് വിടർത്തി വെക്കുകയാണെങ്കിൽ ആ മാലിന്യങ്ങൾ പുറത്തേക്ക് വരും. അത് ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ രൂപത്തിൽ നമ്മൾ അത് കൃത്യമായിട്ട് ചെയ്യുക. എൻ സഹോദരങ്ങളെ, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പണ്ഡിതന്മാർ ശ്രദ്ധിക്കാൻ പറഞ്ഞത്, ആ മരണപ്പെട്ട വ്യക്തി ഒരു സ്ത്രീയാണെങ്കിൽ, ഗർഭിണിയായ ഒരു സ്ത്രീയാണെങ്കിൽ അങ്ങനെ ഒഴിയുന്നത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെ ഒഴിയുന്ന സമയത്ത് ചിലപ്പോൾ അവരുടെ ഗുഹ്യാവയങ്ങളിലൂടെ ആ ചെറിയ കുട്ടി, അത് ചിലപ്പോൾ അഥവാ രണ്ടോ മൂന്നോ മാസം അല്ലെങ്കിൽ ആ മാസം തികയാത്ത കുട്ടി അങ്ങനെ വല്ലതും വയറ്റിലുണ്ട് എങ്കിൽ അത് പുറത്തേക്ക് വരുന്നത് വലിയ പ്രയാസമാകും, കൂടെയുള്ള ആളുകൾക്ക് മറ്റുമൊക്കെ വലിയ പ്രയാസമാകും. ആ രൂപത്തിലാണെങ്കിൽ അതങ്ങനെ വല്ലാതെ ഒഴിയേണ്ടതില്ല. അല്ലെങ്കിൽ അതുപോലെ വയറ്റിന് എന്തെങ്കിലും ഒക്കെ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളോ മറ്റോ ഒക്കെ ഉണ്ട് എങ്കിൽ അങ്ങനെ ഒഴിയുന്ന സമയത്ത് ഒരുപാട് എന്തെങ്കിലുമൊക്കെ ശരീരത്തിലുള്ള അവയവങ്ങളൊക്കെ പുറത്തേക്ക് എത്തുന്ന രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ അത് ചെയ്യേണ്ടതില്ല, അതല്ല എങ്കിൽ ചെയ്യുക എന്നാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് കുളിപ്പിക്കാൻ ആരംഭിക്കുക. ആദ്യമായി നമ്മൾ ആരംഭിക്കേണ്ടത് വുളുവിന്റെ ഭാഗങ്ങൾ അത് കഴുകിക്കൊണ്ടാണ്, അത് വുളു എടുപ്പിച്ചുകൊണ്ടാണ്. മയ്യത്തിന് ആദ്യം തന്നെ എന്ത് ചെയ്യുക, വുളു എടുപ്പിക്കുക. നിസ്കാരത്തിൽ എങ്ങനെയാണോ നമ്മൾ ഓരോരുത്തരും വുളു എടുക്കാറുള്ളത് അതുപോലെ കാര്യം. ഞാൻ തുടക്കത്തിൽ പറയാൻ വിചാരിച്ചൊരു കാര്യമാണ്, മയ്യത്ത് പരിപാലനം യഥാർത്ഥത്തിൽ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമുക്കൊക്കെ പലർക്കും അറിയില്ല, പലർക്കും ഒരു മുന്നോട്ടേക്ക് വരാൻ വരുന്നില്ല. അതിൻ്റെയൊക്കെ കാരണം എന്താണ്? അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മൾ തീരെ ചെയ്യാത്തത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഒരു വ്യക്തിക്ക് നിസ്കാരം പഠിക്കുന്നതിനേക്കാളും എളുപ്പമാണിത്. പക്ഷെ നമുക്ക് നിസ്കാരം വളരെ എളുപ്പമായി തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ ഏറ്റവും കുറഞ്ഞത് ഒരു 5-10 തവണ ഒക്കെ നിസ്കരിക്കുന്നു, 5 ഫർളും അതിന്റെ സുന്നത്തുകളൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് നിസ്കരിക്കുന്നുണ്ട്. അത് നിസ്കാരം നമുക്കൊരു പ്രയാസമല്ല. തക്ബീർ ചൊല്ലണം, അങ്ങനെ ദിക്ർ പഠിക്കണം, ഫാത്തിഹ ഓതണം, പിന്നീട് അങ്ങനെ സൂറത്ത് ഓതണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എന്നാൽ കുളിപ്പിക്കുന്നതും കഫം പുടവ ചെയ്യുന്നതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യമാണ്, ഒരു പ്രയാസമില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ അതിലേക്ക് ഇറങ്ങാത്തത് കൊണ്ട് നമുക്കതൊരു ഒരുപാടുണ്ട്. ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റൂല, നാട്ടിലെ ഏതെങ്കിലും കുറച്ച് ആൾക്കാർ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ തോന്നിപ്പോകുന്നതാണ്. വളരെ എളുപ്പമാണ്, സംഭവം കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമുള്ള കാര്യമാണ്. അപ്പൊ ആ രൂപത്തിൽ വുളുവിന്റെ ഭാഗങ്ങൾ ആരംഭിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ഇബ്ദഅന ബിമയാമിനിഹ, അവളുടെ വലതു ഭാഗം കൊണ്ട് ആരംഭിക്കുക. വമവാദിഇൽ വുളുഇ മിൻഹ, കുളിപ്പിക്കുമ്പോൾ ആദ്യം വുളുവിന്റെ ഭാഗങ്ങൾ കൊണ്ട് കുളിപ്പിക്കുക. അപ്പൊ എന്താണ് വുളുവിന്റെ ഭാഗങ്ങൾ, എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഒന്നുമില്ല, നമ്മൾ രണ്ട് കൈകളും മയ്യത്തിന്റെ രണ്ട് കൈകളും ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് നമ്മൾ കൈ ഒന്ന് കഴുകി കൊടുക്കുക. നമ്മൾ സാധാരണ നമ്മൾ ഒരാളെ കഴിയാത്ത ഒരാൾക്ക് വുളു എടുപ്പിക്കുമ്പോൾ എങ്ങനെയാണ്? അതുപോലെ കയ്യിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക, അങ്ങനെ കൈ നന്നായി ഉരപ്പിച്ച് സാധാരണ വുളുവിലെടുക്കുന്നത് പോലെ 3 തവണ. ഇതൊക്കെ 1 തവണ ചെയ്താലും ഇതൊക്കെ മതി. പക്ഷെ അതിന്റെ പരമാവധി സുന്നത്ത് എടുക്കുകയാണെങ്കിൽ 1 തവണ 3 തവണ നമ്മൾ എടുക്കുക, 3 തവണ കൈ കഴുകി കൊടുക്കുക. ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജീവിച്ചിരിക്കുന്ന വ്യക്തികൾ ചെയ്യുന്നത് പോലെ വായിലേക്ക് വെള്ളം കയറ്റി കൊടുക്കേണ്ടതില്ല, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റേണ്ടതുമില്ല. ജീവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമായ കാര്യമാണ്. ഒരാൾ മറന്നുപോയാൽ അയാൾ വുളു ശരിയാവുകയില്ല. വായിൽ വെള്ളം കയറ്റി കൊപ്പിളിക്കണം, മൂക്കിൽ വെള്ളം കയറ്റി ചീച്ചണം, നിർബന്ധമായ കാര്യമാണ്. പക്ഷെ മരണപ്പെട്ട വ്യക്തികൾക്ക് അത് വേണ്ടതില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ആ വെള്ളം എങ്ങാനും വയറ്റിലേക്ക് എത്തിയാൽ വയറ് വീർക്കാനും അത് പിന്നീട് വലിയ പ്രയാസം ഉണ്ടാകാൻ കാരണം. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? നമ്മുടെ കയ്യിൽ ഒരു തുണി ചുറ്റിക്കൊണ്ട്, ഒരു പല്ല് ബ്രഷ് പോലെ നമ്മൾ തുണി ചുറ്റിക്കൊണ്ട് ഒന്ന് പല്ലൊക്കെ ഒന്ന് കൃത്യമായി ചെയ്ത് കൊടുത്ത് വായുടെ ഭാഗത്തൊക്കെ ഒന്ന് നനച്ചു കൊടുത്താൽ, നനച്ചൊന്ന് തുടച്ചാൽ മതി. പല്ലും നാവും ആ വായുടെ ഭാഗങ്ങളൊക്കെ കാണുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് നനച്ചു തുടച്ചാൽ മതി. അതുപോലെ ഒരു തുണിയിൽ നനച്ചിട്ട് മൂക്കിലേക്ക് കയറ്റാൻ പറ്റുന്ന രൂപത്തിലാക്കിയിട്ട് 2 മൂക്കിന്റെ ദ്വാരങ്ങളും അതൊന്ന് നനച്ചു തുടച്ചാൽ മാത്രം മതി, വെള്ളം കയറ്റി ചീറ്റേണ്ടതില്ല. അതിലെളുപ്പം നൽകിയിട്ടുള്ളതാണ്. ആ രൂപത്തിൽ ചെയ്യുക. പിന്നീട് സാധാരണ പോലെ നമ്മൾ മുഖം കഴുകി കൊടുക്കുക.
മുഖം കൃത്യമായി കഴുകുക, വലത് കൈ മുട്ടുൾപ്പെടെ കൈ കൊടുക്കുക, ഇടത് കൈ മുട്ടുൾപ്പെടെ കൈ കൊടുക്കുക, നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തല മുഴുവനും ഒരു തവണ തടവുക. തല മുഴുവനും ഒരു തവണ തടവുക എന്നുള്ളതാണ് സുന്നത്തിൽ വന്നിട്ടുള്ളത്. നമുക്കറിയാം ആ രൂപത്തിൽ മുൻഭാഗത്ത് മുതൽ പിൻഭാഗത്ത് വരെ പോയി മുൻഭാഗത്തേക്ക് വരുന്ന രൂപത്തിൽ ഒരു തവണ തടവി കൊടുക്കുക. അതിനുശേഷം ഇരു കാലുകളും കഴുകുക. ഇപ്പൊ വുളുവിന്റെ രൂപത്തിലുള്ള കാര്യങ്ങളായി കഴിഞ്ഞു. വുളു നമ്മൾ അത് എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ കുളിപ്പിക്കാൻ പോവുകയാണ്. കുളിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ആരംഭിക്കേണ്ടത് പറഞ്ഞു വന്നത്. കുളിപ്പിക്കുന്ന സമയത്ത് ആദ്യം മുളു എടുപ്പിക്കുക, ശേഷം പിന്നീട് ശരീരം മുഴുവനായിട്ട് കുളിപ്പിക്കുക. എന്നാൽ അങ്ങനെ കുളിപ്പിക്കുന്ന സമയത്ത് ചില സുന്നത്തുകളുണ്ട്. അതിൽ പെട്ടതാണ് വലത് ഭാഗം ആരംഭിക്കുക എന്നുള്ളത്. വലത് ഭാഗം കൊണ്ട് ആരംഭിക്കുക. എങ്ങനെയാണ് വലത് ഭാഗം കൊണ്ട് ആരംഭിക്കേണ്ടത്? കിടത്തി കഴിഞ്ഞാൽ ആദ്യം വലത് കൈ അതിന്റെ വിരൽ മുതൽ ചുമല് വരെയുള്ള ഭാഗം അത് കൃത്യമായി കഴുകുക. പിന്നീട് വലത് ഭാഗം മുകളിൽ ഭാഗം, വലത് കാലും അതുപോലെ ശരീരത്തിന്റെ വലത് നെഞ്ചിന്റെ ഒക്കെ വലത് ഭാഗം അത് പൂർണ്ണമായി കഴുകുക. കഴുകുന്ന സമയത്ത് നമുക്ക് വൃത്തിയാകുന്നതിന് വേണ്ടിയിട്ട് മുൻകാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നത് സിദ്റാണ്, ഇലന്തമരമാണ്. അതിങ്ങനെ പത ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ്. അത് പൊടിച്ചു കഴിഞ്ഞാൽ, അത് ചതച്ചു കഴിഞ്ഞാൽ അതിൽ പത കിട്ടും. എന്നാൽ അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഏത് കാര്യങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏതെങ്കിലും സോപ്പുകളോ ഷാമ്പുകളോ ഇതൊക്കെ ഉപയോഗിക്കാമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും തന്നെ ഉപയോഗിക്കണം നിർബന്ധമില്ല. ആ ഇലന്തമരം സിദ്ർ കിട്ടുകയാണെങ്കിൽ നല്ലത്, കിട്ടിയിട്ടില്ല എങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള സോപ്പോ മറ്റോ ഒക്കെ ഉപയോഗിച്ചിട്ട് കഴുകുക. വലത് ഭാഗം അതിന്റെ മുകൾ ഭാഗം ആദ്യം കഴുകിയതിന് ശേഷം പിന്നീട് ആ മയ്യത്തിന്റെ നടതുഭാഗത്തേക്ക് ചെരിച്ച് കിടത്തിയിട്ട് വലത് ഭാഗത്തിന്റെ താഴ്ഭാഗവും കഴുകുക. താഴ്ഭാഗവും കഴുകുക. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മയ്യത്ത് കട്ടിലിന്റെ അടിഭാഗമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നൊന്നായി അതിനുശേഷം ഒന്ന് കഴുകിയിട്ട് വേണം അവിടെ കടത്താൻ. കാരണം അല്ലായെങ്കിൽ നമ്മൾ കുളിപ്പിച്ച ആ സോപ്പും വെള്ളവും ഒക്കെ വീണ്ടും ശരീരത്തിലാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വലത് ഭാഗം ഒരിക്കൽ ചെയ്യുക. പിന്നീട് ഇടത് ഭാഗം അതിന്റെ ഇടത് കൈയും അത് ചുമല് വരെയും ഇടത് കാലും അതുപോലെ ഇടത് ഭാഗത്തുള്ള നെഞ്ചിന്റെ ഭാഗവും ഒക്കെ വൃത്തിയായി കഴുകുക. ശുദ്ധിയാക്കി നമ്മൾ കഴുകി കൊടുക്കുക. അങ്ങനെ അതിന്റെ പുറകു ഭാഗവും കഴുകുക. ഇങ്ങനെ ഒരാൾ ഒരു തവണ കഴുകിയാൽ തന്നെ അവൻ നിർബന്ധ കുളിപ്പിക്കൽ അത് പൂർത്തിയാക്കി കഴിഞ്ഞു. ഒരു തവണ പൂർണ്ണമായി കഴുകിയാൽ തന്നെ അത് മതി. ഇനി അതിൽ സുന്നത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 3ഓ 5ഓ 7ഓ ഒക്കെ തവണ കുളിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുളിപ്പിക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും വല്ല മാലിന്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ കഴുകിയിട്ട് വീണ്ടും കുളിപ്പിക്കുക. 3 തവണ കുളിപ്പിക്കാം, അല്ലെങ്കിൽ 5 തവണ കുളിപ്പിക്കാം, അല്ലെങ്കിൽ 7 തവണ കുളിപ്പിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവസാനത്തെ തവണ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ കഫൂർ കർപ്പൂരം കലർത്തിയ വെള്ളം കുളിപ്പിക്കൽ സുന്നത്തായ കാര്യമാണ്. കാരണം അവസാനത്തേത് വജ്അൽന ഫിൽ ആഖിറതി കഫൂറ, അവസാനത്തേതിൽ കർപ്പൂരം കലർത്തിയ വെള്ളം കുളിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്, സുഗന്ധം കിട്ടുന്നതിന് വേണ്ടിയിട്ട്. കർപ്പൂരം അത് അവസാന, അത് നമ്മൾ ആദ്യം മാറ്റി വെക്കുക അവസാനത്തേത്. ആ അവസാനത്തേത് ചിലപ്പോൾ 3ാമത്തേതാകാം, ചിലപ്പോൾ 5ാമത്തേതാകാം, ചിലപ്പോൾ 7ാമത്തേതാകാം. ഏതാണോ നമ്മൾ അവസാനമായി ചെയ്യുന്നത് അതിൽ കർപ്പൂരം കലർത്തിയ വെള്ളം നമ്മൾ കുളിപ്പിക്കുക. പക്ഷേ ഇത് ഒരു ഇഹ്റാമിൽ മരണപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മുഹരിമായി ഇഹ്റാം കെട്ടി, ഉംറക്കോ ഹജ്ജിന് ഇഹ്റാം കെട്ടി, അതിനിടയിൽ തഹല്ലുലാകുന്നതിന് മുമ്പ് മരണപ്പെട്ട വ്യക്തിയാണെങ്കിൽ സുഗന്ധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. നമുക്കറിയാവുന്നതാണ് ഇഹ്റാമിൽ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ വല തുമിസ്സുഹു ത്വയ്യിബ, അവർക്ക് നിങ്ങൾ സുഗന്ധം അത് സ്പർശിപ്പിക്കാൻ പാടില്ല, അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പാടില്ല. അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ കർപ്പൂരം കലർത്തിയ വെള്ളം അത് അവസാനത്തതിൽ ഉപയോഗിക്കുക, ആ ഒരു സുഗന്ധം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സുഗന്ധം മാത്രമല്ല, പണ്ഡിതന്മാർ പറഞ്ഞു കർപ്പൂരത്തിന് മറ്റൊരു ഗുണവും കൂടിയുണ്ട്. ശരീരത്തിന് നല്ലൊരു ടൈറ്റായിട്ട് അത് നന്നായിട്ട് നിന്നുകൊള്ളും, ശരീരം നന്നായിട്ട് അവിടെ നിന്നുകൊള്ളും. അതിനൊക്കെ ഉപകരിക്കുന്ന കാര്യമാണ് കർപ്പൂരം എന്ന് പറയുന്നത്. ഇതിനുശേഷം നമ്മൾ സാധാരണ കുളിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ശരീരം തോർത്തിയെടുക്കുന്നത് പോലെ തന്നെ മയ്യത്തിന്റെ നനവ് മുഴുവനും തോർത്തിയെടുക്കുക, അതിന്റെ തല തുടച്ചു കൊടുക്കുക, ശരീരഭാഗങ്ങൾ തുടച്ചു കൊടുക്കുക. അപ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടത് വല്ല വ്രണമോ മുറിയോ ഒക്കെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അത് കുളിപ്പിക്കുന്ന സമയത്താകട്ടെ, തുടച്ചു കൊടുക്കുന്ന സമയത്താകട്ടെ ശ്രദ്ധിക്കണം. അതൊക്കെ ഒപ്പിയെടുക്കേണ്ടടുത്ത് ഒപ്പിയെടുത്ത് ആ രൂപത്തിൽ നമ്മൾ അങ്ങനെ രക്തം വരുന്ന സ്ഥലമൊക്കെ ശ്രദ്ധിച്ചിട്ടൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനി എവിടുന്നെങ്കിലൊക്കെ പോസ്റ്റ്മോർട്ടമോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആക്സിഡന്റോ മുറിവോ ഒക്കെ ഉള്ള മയ്യത്താണ് എങ്കിൽ ആ ഭാഗത്ത് മാത്രം വെള്ളം, കുറച്ച് തണുപ്പിച്ച വെള്ളം അത് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഐസോ മറ്റോ ഒക്കെ കവറിലാക്കിയിട്ട് വെച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ രക്തം വരുന്നതൊന്ന് നിന്ന് കിട്ടും. ഇതാണ് ചെയ്യേണ്ടത്. എന്നാൽ ചിലർ കരുതുന്നത് പോലെ ചൂടുവെള്ളം വേണം എന്നുള്ളത് അതൊരു മിഥ്യാധാരണയാണ്. അങ്ങനെ ഹദീസിലൊന്നും വന്നിട്ടില്ല. ചൂടുവെള്ളം, നല്ല പതക്കുന്ന വെള്ളം തന്നെ വേണം എന്ന് ചിലർ വാശി പിടിക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു ഹദീസിലും വന്നിട്ടില്ല. സാധാരണ നമ്മളൊക്കെ കുളിക്കുന്ന വെള്ളം, തണുത്ത വെള്ളവും അല്ല, നമ്മൾ സാധാരണ കിണറ്റിൽ നിന്ന് കിട്ടുന്ന ശുദ്ധമായ ഏതൊരു വെള്ളവും ഇത് മതിയായതാണ്. ഇതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ ചില ആളുകൾ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്താലേ ഇത് ശരിയാവുള്ളൂ എന്നുള്ളത് അതൊരു കുത്തകയാക്കി എടുക്കാൻ, നമുക്കേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, അത് സാധാരണക്കാർക്കൊന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനെയല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെയും ശേഷമുള്ള കാലഘട്ടത്തിലൊക്കെ ഓരോ വ്യക്തികളും അവരവരുടെ വീട്ടിലത്തെ കാര്യങ്ങൾ അവരവർ തന്നെ ചെയ്യുന്ന കാര്യമാണ്. വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതല്ലാതെ അതിന് പ്രത്യേകമായിട്ട് ഇങ്ങനെ വേണം, അങ്ങനെ ഷർത്തും ഫർളും ഒന്നുമില്ല. ഇനി ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കിക്കോളൂ, ഈ കുളിപ്പിക്കൽ നിയത്തോടുകൂടി ശരീരം മുഴുവനും ഒരാൾ ഒന്ന് നനച്ചു കഴിഞ്ഞാൽ തന്നെ അവനെ നിർബന്ധമായിട്ടുള്ള മയ്യത്തുകൂടി കയറും. ഇങ്ങനൊന്നും നമ്മൾ ഓരോന്നോരോന്നായി ചെയ്തിട്ടില്ലെങ്കിൽ മുഴുവൻ ശരീരഭാഗങ്ങളും നനപ്പിച്ചു കഴിഞ്ഞാൽ ആ നിർബന്ധമായ കുളി കയറും. ഇതെപ്പോഴെങ്കിലും ആവശ്യം വരുമോ? പണ്ഡിതന്മാർ പറഞ്ഞു ചില സമയത്തൊക്കെ ആവശ്യം വന്നേക്കാം. എവിടെയെങ്കിലൊക്കെ ഒരു സ്ത്രീയുടെ ബോഡി കിട്ടി, ആരാണെന്ന് ആ ഒരു അറിവുമില്ല, ഒരറിവുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കാലാകാലം വെച്ചിരിക്കാൻ പറ്റൂലല്ലോ. അത് മറമാടേണ്ടതുണ്ട്. മുസ്ലിം ആണെന്ന് ബോധ്യപ്പെട്ടാൽ നമുക്ക് സംബന്ധിച്ചിടത്തോളം അത് ഇസ്ലാമിക രീതിയിൽ മറമാടണം. ഇപ്പൊ കുളിപ്പിക്കണം. അപ്പൊ ആ കുളിപ്പിക്കുന്ന സമയത്ത് ഒരു സ്ത്രീയും ഇല്ല അത് കുളിപ്പിക്കാൻ, പുരുഷന്മാർ മാത്രമേ ഉള്ളൂ. വസ്ത്രത്തോടുകൂടി തന്നെ ശരീരത്തിലേക്ക് വെള്ളം പൂർണ്ണമായി ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ വസ്ത്രം മാറ്റേണ്ടതില്ല. വസ്ത്രത്തോടുകൂടി തന്നെ ശരീരത്തിന് പൂർണ്ണമായി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അത് നനയുക എന്നുള്ളതേ ഇതിന്റെയൊക്കെ ചുരുക്കമുള്ളൂ. എന്നാൽ ഈ പറയുന്ന രൂപത്തിൽ ഓരോ സുന്നത്തുകൾ, ആദ്യം മുതുകെടുപ്പിച്ചു, പിന്നീട് വലതുഭാഗം കഴുകി, പിന്നീട് ഇടതുഭാഗം കഴുകി, അവർത്തൊന്നും സ്പർശിക്കാതെ കയ്യിലെങ്കിലും തുണിയൊക്കെ ചുറ്റി, ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോന്നും ചെയ്യുന്നാൽ അത് പൂർണ്ണമായ സുന്നത്ത് നമുക്ക് ലഭിക്കും. പുരുഷന്റേതും സ്ത്രീയുടേതും കുളിപ്പിക്കൽ ഏതാണ്ട് സമാനമായ രീതിയാണ്, പ്രത്യേകിച്ച് വ്യത്യാസമില്ല. ആ ഒരു വ്യത്യാസം, സ്ത്രീകൾക്ക് മുടിയുണ്ടാകും, അതുകൊണ്ട് തന്നെ അവരുടെ മുടിക്കെട്ടൊന്ന് അഴിക്കണം, മുടിക്കെട്ട് അഴിക്കണം കുളിപ്പിക്കുന്ന സമയത്ത്. അവസാനം നമ്മളത് തുടച്ചു കൊടുക്കുന്ന സമയത്തൊക്കെ അത് 3 മെടയുകയും വേണം. മുൻഭാഗത്ത് നിന്ന് എടുത്തിട്ട് ഒരു വലിയൊരു രീതി, 2 ഇടതുഭാഗത്ത്, 2 ഇടതും വലത്തുമായ ഭാഗത്ത്, അങ്ങനെ 3 മെടഞ്ഞുകൊണ്ട് സ്ത്രീകളുടെ മുടി കെട്ടിവെക്കണം. ഇത് ഹദീസിൽ വന്നിട്ടുണ്ട്. അങ്ങനെ 3 മെടഞ്ഞു വെക്കാൻ ഹദീസിൽ വന്നിട്ടുണ്ട്. അതാണ് സ്ത്രീകളുടേതും പുരുഷന്മാരുടേതും തമ്മിൽ ആകെയുള്ള ഒരു വ്യത്യാസം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു മയ്യത്ത് കുളിപ്പിക്കേണ്ടത് എന്നത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു.
ഇൻഷാല്ല ബാക്കി അഥവാ എങ്ങനെയാണ് മയ്യത്തിന് കഫമ്പുട അവതരിപ്പിക്കേണ്ടത്, ശേഷം എങ്ങനെയാണ് മയ്യത്ത് നിസ്കാരം നിർവഹിക്കേണ്ടത്, എങ്ങനെയാണ് മറമാടേണ്ടത് പോലെയുള്ള കാര്യങ്ങൾ ഇൻഷാല്ല നാളത്തെ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ സംശയമുണ്ട് എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എഴുതി ചോദിക്കുകയോ മറ്റോ ചെയ്യാം. ഇൻഷാല്ല നിങ്ങൾക്ക് നാളത്തെ ക്ലാസ്സിന് മുന്നേ ആയിട്ടത് ഉത്തരം നൽകാൻ ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ രക്തം നാളെ ജന്നാത്തുൽ ഫിർദൌസിൽ നമുക്കൊരു മുതൽക്കൂട്ടാക്കി തീർക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരികയും നമ്മളെ ജീവിച്ചിരിക്കുന്നവർക്കും മരണപ്പെട്ടവർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം നാളെ ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ. വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്.